السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستغينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن يريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അതിൽ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, മുസ്നദുകളുടെ സ്ഥാനം, അതായത് ഹദീസ് ഗ്രന്ഥങ്ങൾക്കിടയിൽ മുസ്നദുകളുടെ സ്ഥാനം, എത്രാമത്തെ ക്രമത്തിലാണ് മുസ്നദുകളുടെ സ്ഥാനം വരുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ദറജ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹദീസുകളെല്ലാം ഒരേപോലെയല്ല, അതായത് സ്വഹീഹായ ഹദീസുകൾ തന്നെ ഒരേ ദർജയിലല്ല ഉള്ളത്. അതിൻ്റെ എട്ടോളം ദർജകളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നാമത്തത് ബുഖാരി മുസ്ലിമും കൂടി റിപ്പോർട്ട് ചെയ്തത്, പിന്നെ ബുഖാരി ഒറ്റയ്ക്ക് റിപ്പോർട്ട് ചെയ്തത് നിങ്ങളെ മനസ്സിലുണ്ടാകും. ഇതേപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളുടെ ക്രമവും ഇതേപോലെ തന്നെയാണ്. നമ്മൾ പറഞ്ഞതുപോലെ ജാമിയ പറഞ്ഞു, സുനനുകൾ പറഞ്ഞു, മുസ്തദ്റക് പറഞ്ഞു, മുസ്നദുകൾ പറഞ്ഞു. അതി ഈ മുസ്നദുകളുടെ ദറജ മുഹദ്ദിസീങ്ങൾ പറഞ്ഞത്, അൽ മുഹദ്ദിസൂന ജഅലു അൽ മസാനിദ ഫി ദറജത്തി സാലിയ ഫി ദറജത്തി സാലിസ, മൂന്നാമത്തെ ദറജയിലാണ് മുസ്നദുകളുടെ സ്ഥാനം വരുന്നത്. അപ്പൊ മുസ്നദുകൾക്ക് മുമ്പ് രണ്ട് ദറജകളുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് സ്വഹീഹൈൻ, അതായത് ബുഖാരിയും മുസ്ലിമും. രണ്ടാമത്തെ ദർജയിൽ വരുന്നത് സുനനുകളാണ്, സുനനുൽ അർബ. അപ്പൊ ഒന്ന് സ്വഹീഹൈൻ, അതായത് ബുഖാരിയും മുസ്ലിമും, അതാണ് ഒന്നാമത്തെ ദർജയിലുള്ളത്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നാമത്തെ ദർജയിലുള്ളത് ഏതാണ്? ബുഖാരിയും മുസ്ലിമും. അതിന്റെ രണ്ടാമത്തെ ദർജയിൽ വരുന്നത് ഏതാണ്? സുനനുകളാണ്, അതായത് പ്രധാനപ്പെട്ട സുനനുൽ അർബ. അതിനെ തുടർന്നാണ് ഏത് വരുന്നത്? മുസ്നദുകൾ വരുന്നത്. ഇതാര് പറഞ്ഞതാണ്? ഖതീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, വമിമയത്തിലു സ്വഹീഹൈനി, അതായത് സ്വഹീഹൈനിക്ക് ശേഷം വരുന്നത് സുനനു അബി ദാവൂദ് അൽ സിജിസ്ഥാനി വ അബി അബ്ദുറഹ്മാൻ അൻ നസവി, അതായത് ഇമാം നസായിയുടെ പേരാണ്, വ അബി ഇസാ തിർമിദി വ കിതാബ് മുഹമ്മദ് ബിൻ ഇസാഖ് ബിൻ ഹുസൈമ അൻ ഇസാബൂരി, അതായത് ഈ നാലെണ്ണം, നാല് മുസ്നദുകൾ, അതിന്റെ ഗ്രന്ഥകർത്താക്കളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം സുമ്മ കുത്തുബുൽ മസാനീദിൽ കിബാർ, പിന്നെയാണ് ഏത് വരുന്നത്? മുസ്നദുകൾ വരുന്നത്, കിബാറുകളുടെ മുസ്നദുകൾ വരുന്നത്. മിസ്ൽ മുസ്നദി അബി അബ്ദുല്ലാഹ് ബിൻ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ, മഹമ്മദ് ബിൻ ഹംബലിന്റെ മുസ്നദിനെ പോലെയുള്ള മുസ്നദുകൾ വരുന്നത് അതിന്റെ മൂന്നാം ദർജയിലാണ്. അപ്പൊ ഈ ദർജകളെ കുറിച്ചൊരു ഇൽമ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ആദ്യം വരുന്നത് ബുഖാരിയും മുസ്ലിമും, അതിന്റെ രണ്ടാം സ്ഥാനത്ത് വരുന്നത് സുനനുൽ അർബ, മൂന്നാം സ്ഥാനത്താണ് ഏതിന്റെ സ്ഥാനം? ഈ മുസ്നദുകൾ വരുന്നത്. അത് ഖതീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇനി രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾക്കിടയിൽ ഏറ്റവും വ്യത്യാസങ്ങളുള്ളതുപോലെ തന്നെ മുസ്നദുകൾക്കിടയിൽ എന്തുണ്ട്? ദറജകൾക്കിടയിലും വ്യത്യാസമുണ്ട്, മർത്തബകൾക്കിടയിലും വ്യത്യാസമുണ്ട്. എല്ലാം ഒരേപോലെയല്ല. മുസ്നദുകൾ തന്നെ പല തരത്തിലുണ്ട്. എല്ലാ മുസ്നദുകളും ഒരേപോലെയാണോ? ഹദീസ് ഗ്രന്ഥങ്ങൾക്കിടയിൽ നമ്മൾ പറഞ്ഞതുപോലെ മർത്തബകളിൽ അതിന്റെ ദറജകളിൽ ഏറ്റവും വ്യത്യാസങ്ങൾ പോലെ ഉള്ളതുപോലെ തന്നെ മുസ്നദുകൾക്കിടയിൽ എന്തുണ്ട്? ദറജകൾക്കിടയിൽ അതിന്റെ മർത്തബകൾക്കിടയിൽ വ്യത്യാസമുണ്ട്. എല്ലാ മുസ്നദുകളും ഒരേപോലെയല്ല. അതുകൊണ്ട് അതിനെ ഉലമാക്കളെ മൂന്ന് മർത്തബകളാക്കി തിരിച്ചിട്ടുണ്ട്. മുസ്നദുകൾ അല്ലെങ്കിൽ മസാനിദുകളെ മൂന്ന് മർത്തബകളാക്കി തിരിച്ചിട്ടുണ്ട്. അതിനാൽ മർത്തബത്തുൽ ഊല, ഒന്നാമത്തെ മർത്തബയിലുള്ളതാണ് എന്താ? മസാനിദുൽ മുൻതഖ. ഇതാണ് അതിന്റെ ഒന്നാമത്തെ മർത്തബയിലുള്ളത്. അൽ മസാനിദുൽ മുൻതഖ. അൽ മർത്തബത്തു സാനിയ, രണ്ടാമത്തെ മർത്തബയിലുള്ളത് ഏതാണ്? അൽ മസാനിദുൽ മുഅല്ല. ഇല്ലത്തുന്നുണ്ടാണ്. അതാണ് അൽ മസാനിദുൽ മുഅല്ല. ഇതാണ് അതിന്റെ രണ്ടാമത്തെ മർത്തബ. അൽ മർത്തബത്തു സാലിസ, മൂന്നാമത്തെ മർത്തബയിലുള്ളത് അൽ മസാനിദുൽ ആമ്മ. ഇങ്ങനെ മൂന്ന് മർത്തബകളാക്കി തിരിച്ചിട്ടുണ്ട്. എന്തിനെ? മുസ്നദുകളെ. ആദ്യം നമ്മൾ മൊത്തത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളുടെ മർത്തബകൾ ദർജകൾ പറഞ്ഞു. അതേപോലെ തന്നെ സഹീഹായിട്ടുള്ള ഹദീസുകളുടെ മർത്തബകൾ പറഞ്ഞു. അതേപോലെ തന്നെ മുഹദ്ദിസീങ്ങൾ ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുസ്നദുകളെയും അല്ലെങ്കിൽ ഈ മസാനിദുകളെയും പല മർത്തബകളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ ആ മർത്തബകളിൽ ഒന്നാം സ്ഥാനത്തുള്ളതാണ് ഏതാൽ മസാനിദുൽ മുൻതഖ. രണ്ടാമത് വരുന്നത് അൽ മസാനിദുൽ മുഅല്ല. മൂന്നാമത് വരുന്നത് അൽ മസാനിദുൽ ആമ്മ. ഇത് ഏതൊക്കെയാണെന്നുള്ളത് ഓരോന്നും വേറെ വേറെ വിശദീകരിക്കേണ്ടതാണ്. ഇതിൽ ഈ ഇമാം അഹമ്മദ് ഹംബലിന്റെ മുസ്നദ് വരുന്നത് ഏതതില? അൽ മർത്തബത്തുൽ ഊല, അതായത് അൽ മസാനിദുൽ മുൻതഖ. ആ ഗ്രേഡിലാണ് ഇമാം അഹമ്മദ് ഹംബലിന്റെ മുസ്നദ് വരുന്നത്. അതേപോലെ തന്നെ ഇസ്ഹാഖ് ബിൻ റാഹവി റഹ്മത്തുള്ളാഹിയുടെ മുസ്നദ് വരുന്നതൊക്കെ ഈ ഗ്രേഡിലാണ്. ഏത്? ഇതിന്റെ മർത്തബത്തുൽ ഊല, അതായത് അൽ മസാനിദുൽ മുൻതഖ. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താ? അത് ഓരോന്നും വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് അൽ മസാനിദുൽ മുഅല്ല, എന്താണ് മസാനിദുൽ ആമ്മ, ഇത് വേറെ വേറെ നമ്മൾ വിശദീകരിക്കുകയും ഉലമാക്കൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്ത് വേറെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിലാൽ മസാനിദുൽ മുൻതഖ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, ഇത് ഹദീസുകളിൽ നിന്ന് ഏറ്റവും സ്വഹീഹായ ഹദീസുകൾ തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഏതിലുണ്ടാകുക? അൽ മസാനിദുൽ മുൻതഖയിലുണ്ടാകുക. അതായത് തമീസുൽ മസാനിദുൽ മുൻതഖ ബി ഇൻതിഖാബി അസ്വാഹിബുഹ ലി അസ്ഹി ദിവായാതി വാജ്വദിഹ. ഏറ്റവും നല്ല, ഏറ്റവും മികച്ച, അതേപോലെ തന്നെ ഏറ്റവും അസഹായിട്ടുള്ള റിവായത്തുകളാണ് ഏതിലുണ്ടാകുക? ഈ അൽ മസാനിദുൽ മുൻതഖ അതിലുണ്ടാകുക. അപ്പൊ അതിന്റെ മുഅല്ലിഫ് ആരാണോ, അതിന്റെ ഗ്രന്ഥകർത്താക്കൾ എന്ത് ചെയ്യും? ഏറ്റവും നല്ല റിവായത്തുകൾ, സഹാബികളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസുകളിൽ ഏറ്റവും അജ്വദ്, ഏറ്റവും അസഹായിട്ടുള്ള, അതിന്റെ സിഹത്ത് നോക്കി, അതില് പിന്നെ മൗലു ആയിട്ടുള്ളത് നോക്കി, അല്ലെങ്കിൽ കളവ് പറയുന്ന ആളുകളുണ്ടോ നോക്കി, ലൈഫായ ആളുകളുണ്ടോ നോക്കി തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഏതിലുണ്ടാകുക? അൽ മസാനിദുൽ മുൻതഖ. അത്തരത്തിലുള്ള സനദ് മുസ്നദുകളിൽ ഉണ്ടാകുക. ഈ ഒന്നാമത്തെ മർത്തബയിലുള്ള അൽ മസാനിദുൽ മുൻതഖ എന്ന ആ ഗ്രേഡിലാണ് ഏത് വരുന്നത്? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസ്നദ് വരുന്നത് എന്നർത്ഥം. അപ്പൊ അത് മുസ്നദിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതാണ് അത് രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായിക്കൊണ്ട് ഇമാം അഹമ്മദ് ഹംബലിന്റെ മുസ്നദിലുള്ള ഹദീസുകളുടെ എണ്ണം നമ്മൾ പറഞ്ഞു. ഏതാണ്ട് 40,000 ഹദീസുകളാണുള്ളത്. അതിൽ ആവർത്തനം ഒഴിവാക്കിയാൽ ഏതാണ്ട് 30,000 ഹദീസുകൾ ഉണ്ടാവും. അഹമ്മദ് ഷാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിനെ തഹ്കീക് ചെയ്തുകൊണ്ടുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് 30-ന്റെയും 40-ന്റെയും അടക്കാണ് അദ്ദേഹം അതിന്റെ എണ്ണത്തെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് ഇത് ഇതിന് തായ്ലീക്ക് ചെയ്ത് ഇതിനെ മുസ്ലിദിനെ വിശദീകരിച്ച് ഇൻഷാല്ലാ പൂർത്തിയാക്കുമ്പോൾ അതിന്റെ കറക്റ്റ് എണ്ണ നമുക്ക് കിട്ടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ലാമ അഹമ്മദ് മുഹമ്മദ് ഷാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പ്രഗത്ഭനാണ്. എന്നാൽ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? അദ്ദേഹം മരണപ്പെട്ടുപോയി. അപ്പൊ അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 30,000-ന്റെയും 40,000-ന്റെയും അടക്ക. അപ്പൊ അതിൽ അല്ലാറ ചില്ലറ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാരണം അതിലെ ഹദീസുകൾ ആവർത്തിച്ചു വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുള്ളയുടെ സവായിദുകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ആവർത്തനമല്ലാതെ ഏതാണ്ട് 30,000 ഹദീസുകൾ. ആ 30,000 ഹദീസുകളുടെ ഒരു പ്രത്യേകത, അതിൽ 300 ഹദീസുകൾ സുലാസിയാത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് സുലാസിയാത്ത് എന്നുള്ളത്. 300 ഹദീസുകൾ സുലാസിയാത്തുൽ ഇസ്നാദാണ്. സനദ് സുലാസിയായിട്ട് വരുന്നത്. എന്താ സുലാസിയാത്ത്? സനദുൻ സുലാസിയ എന്താണ്? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ആരാണോ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആ റാവി, ആ റാവിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ എത്ര ആൾക്കാരുണ്ടാകുക? മൂന്നാളുകള് ഉണ്ടാകുക. അപ്പൊ മുസ്നദിലുള്ള ഏതാണ്ട് 300 ഹദീസുകൾ സുലാസിയത്തുൽ ഇസ്നാദാണ്. അത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, പിന്നീടൊരു തബഉ താബി, പിന്നീടൊരു താബി, പിന്നീട് സഹാബി, ഈ രൂപത്തിൽ വരുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു സഹാബി, ആ സഹാബിയിൽ നിന്നും ഒരു താബിഈ, ആ താബിഈയിൽ നിന്നും ഒരു തബഉ താബി. ആ തബഉ താബി ആരായിരിക്കും? ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ഷെയ്ഖായിരിക്കും. അതായത് റാവിക്കും ബൈന റാവിഹ വബൈന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തു റുവാതിൻ, മൂന്ന് റിപ്പോർട്ടർമാര് വരിക. ഈ രൂപത്തിലുള്ള ഹദീസുകൾക്കാണ് സനദില് മൂന്നാളുകൾ വരിക, മൂന്ന് റാവികൾ വരിക. അതിനാണ് എന്ത് പറയുന്നത്? സുലാസിയാത്തുകൾ, സുലാസിയത്തുൽ ഇസ്നാദ്, സുലാസിയാത്തുകൾ. അത് ഇമാം അഹമ്മദ് ഹംബലിന്റെ മുസ്നദിൽ എത്ര ഉണ്ട്? 300 ഉണ്ട് എന്നുള്ളതാണ്. അത് മുസ്നദിന്റെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല ഈ മുസ്നദുകള് അല്ല, ഈ സുലാസിയാത്തുകളെ തെരഞ്ഞെടുത്ത് ക്രോഡീകരിച്ച് എന്താക്കിയിട്ടുണ്ട്? ഈ ഹദീസുകൾ മാത്രം തെരഞ്ഞെടുത്ത് ക്രോഡീകരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. ആ ഗ്രന്ഥങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഏത്? ഈ ഗ്രന്ഥങ്ങള് ക്രോഡീകരിച്ചിട്ടുള്ള ഏത്? പിന്നെ ഈ സുലാസിയാത്തുകൾ മാത്രം ക്രോഡീകരിച്ചിട്ട് ഉള്ള ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഒന്ന് അൽ ഇമാമാനി അൽ ഹാഫിളാനി മുഹിബുദ്ദീൻ ഇസ്മായിൽ ബിൻ ഉമർ അൽ മഖദിസി, അതേപോലെ തന്നെ ലിയാഉദ്ദീൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വാഹിദ് അൽ മഖദിസി. ഈ ഗ്രന്ഥം നമുക്ക് വാങ്ങാൻ കിട്ടും. ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ആ സുലാസിയാത്തുകള് ക്രോഡീകരിച്ചിട്ടുണ്ട്. അസുലാസിയാത്ത് അല്ലത്തി ഫി മുസ്നദിൽ ഇമാമി അഹമ്മദ് ബിൻ ഹംബൽ എന്ന പേരിലാണ് അവർ ആ ഹദീസുകൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അസുലാസിയാത്ത് അല്ലത്തി ഫി മുസ്നദിൽ ഇമാമി അഹമ്മദ് ബിൻ ഹംബൽ എന്ന പേരിൽ ആ ഗ്രന്ഥം ലഭ്യമാണ്. എന്നാൽ ഉലമാക്കൾ പറഞ്ഞു, അവർക്ക് ശേഷം വന്ന ഉലമാക്കൾ പറഞ്ഞു, മുസ്നദിലുള്ള എല്ലാ സുലാസിയാത്തുകളും ഈ ഗ്രന്ഥത്തിൽ വന്നിട്ടില്ല, ഒരുപാട് ഹദീസുകൾ അവർ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് പല ഉലമാക്കളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ മുസ്നദിൽ വരുന്ന എല്ലാ ഹദീസുകളും അവരെന്ത് ചെയ്തിട്ടില്ല? ഈ സുലാസിയാത്തുകളിൽ കൊണ്ടുവന്നിട്ടില്ല. അവർ വിട്ടുകളഞ്ഞ വേറെയും ഹദീസുകൾ ഉണ്ട് ഈ ഗണത്തിൽ പെടുന്നത് എന്നുള്ളത് ഉലമാക്കള് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ്ട് 300 ഹദീസുകളാണ് ഈ വകുപ്പിൽ പെടുന്ന ഹദീസുകള് ഇമാം അഹമ്മദിന്റെ മുസ്നദിലുള്ളത്. മാത്രമല്ല ഈ സുലാസിയാത്തുകളെ ഷറഹ് ചെയ്തുകൊണ്ട് അല്ലാമത്ത് സഫാരിനി റഹ്മത്തുല്ലാഹി അലൈഹി വേറൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഷറഹു സുലാസിയാത്ത്, ആ ഗ്രന്ഥവും നമുക്ക് കിട്ടും. ഷറഹു സുലാസിയാത്ത് മുസ്നദിൽ ഇമാം അഹമ്മദ് എന്ന പേരിലെ ഗ്രന്ഥം നമുക്ക് കിട്ടും. അല്ലാമത്തു സഫാരിനി റഹ്മത്തുല്ലാഹി അലൈഹി ആ സുലാസിയാത്തുകളെ ഷറഹ് ചെയ്തുകൊണ്ട് വേറെയും ഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഉലമാക്കൾ നടത്താം. അപ്പൊ അതിനെ സംബന്ധിച്ചിട്ടുള്ള വേറെ വിശദീകരണങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അതിന്റെ പ്രത്യേകതകള്, അതിന്റെ ഷറഹുകള്, പല ഉലമാക്കളുടെയും ദർസുകള്, ഈ സുലാസിയാത്തുകളെ വിശദീകരിച്ചുകൊണ്ട് മാത്രം ദർസുകളുണ്ട്. അപ്പത് വേറെ വിശദമായിട്ടുള്ള ഒരു ചർച്ചയാണ്. അപ്പൊ അതാണ് അതില് മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ്ട് 40,000 ഹദീസുകൾ ഇതിലുണ്ട്. ആവർത്തനം ഒഴിവാക്കിയാൽ 30,000 ഹദീസുകൾ. മാത്രമല്ല ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഈ ഹദീസുകൾ തെരഞ്ഞെടുത്തത് ഏതാണ്ട് 700,000 ഹദീസുകളിൽ നിന്നാണ് അദ്ദേഹം ഈ മുസ്നദിലെ ഹദീസുകൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. 700,000 ഹദീസുകളിൽ നിന്ന്. മനസ്സിലാകുന്നുണ്ടോ? 700,000 ഹദീസുകൾ. അപ്പൊ 700,000 ഹദീസുകളിൽ നിന്നാണ് ഈ 30,000 അല്ലെങ്കിൽ 40,000 ഹദീസുകൾ ആര് തെരഞ്ഞെടുത്തിട്ടുള്ളത്? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ അത് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉത്തരം ഒരു ചോദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്രത്തോളം ഹദീസുകൾ ഉണ്ടോ, സഹീഹായിട്ടുള്ള അത്രത്തോളം ഹദീസുകൾ ഉണ്ടോ? അത്രത്തോളം ഹദീസുകൾ ഇല്ല. പിന്നെ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? 700,000 ഹദീസുകളിൽ നിന്നാണ് ഇമാം അഹമ്മദുൽ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഈ 30,000 അല്ലെങ്കിൽ 40,000 വരുന്ന ഹദീസുകൾ തെരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാഖ്യാനം എന്താണ്? അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഇമാം അഹമ്മദുൽ ഹംബൽ റഹ്മത്തുള്ളാഹിക്ക് ഹിഫ്ളായിരുന്നു. അദ്ദേഹത്തിന്റെ ഹിഫ്ള അപാരമാണ്. ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹിയുടെ ഹിഫ്ളിനെ സംബന്ധിച്ചിടത്തോളം. അസാധ്യമായ മെമ്മറി പവറുള്ള ആളായിരുന്ന ഇമാം അഹമ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അതേപോലെ തന്നെ ഈ ഉമ്മത്തിലെ പ്രധാനപ്പെട്ട ഇമാമിങ്ങൾ അവരുടെ ഹിഫ്ളിനെ സംബന്ധിച്ച് ഇപ്പൊ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറഞ്ഞു 100,000 ഹദീസുകൾ സ്വഹീഹായത് എനിക്ക് ഹിഫ്ളാണ്, 200,000 ഹദീസുകൾ ലൈഫായതും എനിക്ക് ഹിഫ്ളാണ്. അപ്പൊ ലക്ഷക്കണക്കിന് ഹദീസുകൾ, ലക്ഷങ്ങൾ ഹദീസുകൾ ഇവർ മനഃപ്പാടമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഉദ്ദേശം? അതല്ലെങ്കിൽ 700,000+ വരുന്ന ഹദീസുകളിൽ നിന്നാണ് ഇമാം അഹമ്മദ് ഹംബൽ തന്റെ മുസ്നദിലെ ഹദീസുകൾ തെരഞ്ഞെടുത്തത്, 40,000 ഹദീസുകൾ തെരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അത്രത്തോളം ഹദീസുകളുണ്ടോ? അത്രത്തോളം ഹദീസുകളില്ല. സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ അത്രത്തോളം ഇല്ല. ഏതാണ്ട് ആവർത്തനല്ലാതെ 10,000+ വരുള്ളൂ സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള സ്വഹീഹായ ഹദീസുകൾ ഏതാണ്ട് എത്രത്തോളം ഉണ്ടാവും? 10,000+ വരുള്ളൂ. 10,000 ഹദീസുകളെ ഉണ്ടാവുള്ളൂ. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 4,400 എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതേപോലെ തന്നെ 7,000 എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പൊ ഇസ്ഹാഖ് ഇബ്നു റാഹവ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറഞ്ഞത് 7,000 സബ്ഹത്തു ആലാ വനയ്യിഫ് 7,000 ഹദീസുകളാണ് അദ്ദേഹം പറഞ്ഞത്. ഇമാം ദഹബിയെ പോലുള്ള ആളുകളാണ് എന്താ പറഞ്ഞത്? ഏതാണ്ട് 10,000 അതിന്റെ ഉള്ളിലേ വരുള്ളൂ കൂടിപ്പോയാല്. അത്രത്തോളം സ്വഹീഹായിട്ടുള്ള ഹദീസുകളെ വരുള്ളൂ എന്നർത്ഥം. അപ്പൊ പിന്നീട് ഇവർ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഏതാണ്ട് 10,000 ഹദീസുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഇപ്പറഞ്ഞ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കി എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതേപോലെ തന്നെ മദ്ഹബിന്റെ ഇമാമുകൾ, അതല്ലാത്ത അറിയപ്പെട്ട ഇമാമിങ്ങൾ, ഇവരൊക്കെ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇവരുദ്ദേശിക്കുന്ന എന്തോ വെച്ചാൽ ഒരു ഹദീസ് തന്നെ പല സനദുകളിലൂടെ വരും. നമ്മള് ഹദീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് നമുക്ക് ആ സന്ദർഭത്തിൽ പറയാം. ഒരു ഹദീസ് ഒരു ഹദീസിന് തന്നെ ചിലപ്പോൾ എന്തുണ്ടാവും? 10-ൽ സനദുകൾ ഉണ്ടാവും, 10-ൽ സനദുകൾ ഉണ്ടാവും. ഒരു ഹദീസിന് ധാരാളക്കണക്കിന് സനദുകളിലൂടെ ഒരൊറ്റ ഹദീസ് വരും. അതായത് ഹദീസ് ഒന്നായിരിക്കും, മത്തിനൊന്നായിരിക്കും, സനദ് എന്തുണ്ടാകും? സനദുകളിൽ വ്യത്യാസമുണ്ടാവും. അതായത് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കിടയിൽ എന്തുണ്ടാവും? വ്യത്യാസമുണ്ടാവും. ധാരാളക്കണക്കിന് സഹാബികളിലൂടെ സനദുകളിലൂടെ ആളുകളിലൂടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ മത്തിനൊറ്റ ഒന്നായിരിക്കും. അപ്പൊ അങ്ങനെ ഉദാഹരണമായിട്ട് ഒരു ഹദീസ് അതിന്റെ 10 വന്നിട്ടുണ്ടെങ്കിൽ ഉലമാക്കൾ എന്താ ചെയ്യുക? അതിനെ 10 കാണുക, ഒരൊറ്റ ഹദീസായിട്ടല്ല, അവര് 10 കാണുക. അതേപോലെ തന്നെ ചിലതെന്തുണ്ടാകും? മത്തിനുകളിൽ വ്യത്യാസമുണ്ടാകും. ഹദീസ് ഒന്നായിരിക്കും, മത്തിനുകളിൽ അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ പല തൊരീഖകളിലൂടെയും പല സനദുകളിലൂടെയും ഹദീസുകൾ ഒരൊറ്റ ഹദീസ് തന്നെ വന്നിട്ടുണ്ടാവും. ചിലത് ലഫ്ദുകളിൽ വ്യത്യാസം ഉണ്ടാവും, അതേപോലെ തന്നെ 1-ൽ സനദുകളിലൂടെ വന്നിട്ടുണ്ടാകും. ആ ഹദീസുകളൊക്കെ ഇവരെന്ത് ചെയ്യും? ഒരൊറ്റ ഹദീസായിട്ടല്ല പരിഗണിക്കുക, പിന്നെന്ത് ചെയ്യും? അത് 10 വന്നിട്ടുണ്ടെങ്കിൽ 10 സംഗതി ഒരൊറ്റ മത്തിനായിരിക്കും, ഹദീസ് ഒറ്റ ഒന്നായിരിക്കും, പക്ഷെ അത് 10 വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ലഫ്ദുകളിൽ വ്യത്യാസം ഉണ്ടാവും. അത് അവരങ്ങനെ തന്നെ പരിഗണിക്കുന്ന അർത്ഥം. 10 10 അവർ പരിഗണിക്കുക. ഇനി 20 ഹദീസായിട്ടാണ് അവർ അതിനെ എണ്ണുക. പിന്നെ അതിന്റെ പുറമെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഇവർ ഈ ഹദീസുകൾ എന്ന് പറയുന്നതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്നിട്ടുള്ള മർഫുആത്തുകൾ മാത്രമല്ല ഉണ്ടാകുക, പിന്നെ അതിലെന്തുണ്ടാകും? സഹാബികളിൽ നിന്നുള്ള ആസാറുകൾ ഉണ്ടാകും, അതേപോലെ തന്നെ മൗഖൂഫാത്തുകൾ ഉണ്ടാകും, താവീങ്ങളുടെ ഫത്വകൾ ഉണ്ടാകും. ഈ ആസാറുകളൊക്കെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവരെന്ത് പറയാറുള്ളത്. ഇതെല്ലാം കൂടി അതിന്റെ പരിധിയിൽ പെടും. അങ്ങനെയാണ് ഇവരെന്ത് പറയുന്നത്, ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹിഫ്ലുണ്ട്. അപ്പൊ അവർക്ക് ആ ഹദീസുകൾ മനപ്പാടുണ്ടാകും. അതായത് മർഫുആത്തുകൾ, പിന്നെ മൗഖൂഫാത്തുകൾ, സഹാബികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അതിൽ പെടും. അതേപോലെ തന്നെ മക്തുആത്തുകൾ, താബിഈങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അതിൽ വരും. അവരുടെ ആസാറുകൾ അതിൽ പെടും. ഇതെല്ലാം കൂടി അതിൽ ഉൾപ്പെടുന്ന അർത്ഥം, അതാണ് അതിന്റെ ആശയമായിട്ട് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. നമ്മൾ സാന്ദർഭികമായിട്ട് അത് പറഞ്ഞു പോകാന്ന് മാത്രം, ഈ വിഷയം പറഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലാ സംശയം ഉണ്ടാവും അത്രത്തോളം ഹദീസുകൾ ഉണ്ടോ. നമ്മുടെ ഹദീസിനെ പറ്റി ഇൻഷാല്ലാ വേറെ സന്ദർഭത്തിൽ നമുക്ക് ഇതേപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കുന്നത് പോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഹദീസുകളെ സംബന്ധിച്ച്. അപ്പൊ ഈ രൂപത്തിലുള്ള വ്യാഖ്യാനമാണ് ഉലമാക്കളെ ഇബ്നു സലാഹ്, അതേപോലെ തന്നെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ഇമാം ദഹബിയുടെ ഒരു വാചകം അദ്ദേഹത്തിന്റെ സിയറിൽ അദ്ദേഹം പറഞ്ഞത് ഇതാണ്. അദ്ദേഹം പറഞ്ഞു, ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടം ഉണ്ടായിരുന്നു എന്നുള്ള അബൂ സുഹാർ റഹ്മത്തുള്ളാഹിയുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനെ വിശദീകരിച്ചിട്ട് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി പറയുന്നു, ഫഹാദിഹി ഹിക്കായത്തുൻ സ്വഹീഹ, ഈ റിപ്പോർട്ട് എന്നുള്ളത് സ്വഹീഹ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്, അതിൽ അതിശയോക്തിയൊന്നുമില്ല. ഫി സഅത്ത് ഇൽമി അബി അബ്ദില്ല, അതായത് അബു അബ്ദുല്ലയുടെ ഇൽമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ റിപ്പോർട്ടിൽ എന്തില്ല, ഒരു അതിശയോക്തിയില്ല. ആ റിപ്പോർട്ട് സ്വഹീഹാണ്. അതായത് ഇമാ അബു അബ്ദില്ല എന്നുള്ളത് ഇമാ അഹമ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ കുന്യത്താണ്, അബു അബ്ദില്ല അദ്ദേഹത്തിന്റെ കുന്യത്താണ്. അതായത് അബ്ദുള്ള ആരാണ്, അദ്ദേഹത്തിന്റെ മകനാണ്, അതിലേക്ക് ആ മകനിലേക്ക് ചേർത്തിക്കൊണ്ട് അബു അബ്ദില്ല. അപ്പൊ അബു അബ്ദില്ലയെ സംബന്ധിച്ച്, അതായത് ഇമാം അഹമ്മദ് ഹംബലിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഈ ഹിക്കായത്ത്, ആ റിപ്പോർട്ട് എന്താണ്, അത് സ്വഹീഹാണ്. ഇനി അതിനെ പറയാനുള്ള കാരണം എന്താണ്, വഖാനു യഅദ്ദൂന ഫീ ദാലിക്കൽ മുഖറർ. അങ്ങനെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, ആവർത്തിച്ചു വരുന്ന ഹദീസുകൾ അവരതിലെണ്ണും, വൽ അസറ ആസാറുകൾ എണ്ണും, വഫത്വ താബിഈ താബിഈകളുടെ ഫത്വകൾ അവര് അതിൽ പരിഗണിക്കും, വമാ ഫുസ്സിറ വനഹ്വ ദാലിക അതേപോലെ തന്നെ അവരുടെ വിശദീകരണങ്ങൾ ഇതുപോലുള്ളതൊക്കെ അവര് പരിഗണിക്കും. വൈല്ലാ ഫൽ മുതൂനൽ മർഫു അൽ ഖവിയ ലാ തബ്ലുഉ ഉശ്ര മിശാർ ദാലിക. കാരണം എന്താ, അദ്ദേഹം അതിന്റെ അവസാനത്തിൽ പറയുന്നത് കവിയായിട്ടുള്ള നബിസല്ലാ സ്വലമിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഏതാണ്ട് 10,000 ഉള്ളിലേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് അദ്ദേഹത്തിന്റെ അവസാനത്തിൽ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി പറഞ്ഞു. അപ്പൊ ആവർത്തിച്ചു വരുന്ന ഹദീസുകൾ അവർ പരിഗണിക്കും, അതേപോലെ തന്നെ സഹാബികളിൽ നിന്നുള്ളത് അവർ പരിഗണിക്കും, താബിഈങ്ങളിൽ നിന്നുള്ളത് അവർ പരിഗണിക്കും. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നർത്ഥം. അതാണ് അതിൽ മനസ്സിലാക്കേണ്ട നാലാമത്തെ പോയിന്റ്. അഞ്ചാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇമാം അഹമ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകളൊക്കെ ശേഖരിച്ചു, പക്ഷെ അത് തൻകീഹ് ചെയ്യുന്നതിന്റെ മുമ്പ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് തഹ്രീബ് ചെയ്യുന്നതിന്റെ, തൻകീഹ് ചെയ്യുന്നതിന്റെ മുമ്പ് ഇമാം അഹമ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി മരണപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അത് ക്രോഡീകരിക്കുന്നത് ആരാണ്, അദ്ദേഹത്തിന്റെ മകനാണ്, അബ്ദുള്ളയാണ്. അതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഉലമാക്കളൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നുൽ ജസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നൽ ഇമാം അഹമ്മദ് ഷറാഫി ജംഇ ഹാദൽ മുസ്നദ്, ഈ മുസ്നദ് ജംഇ ചെയ്യാൻ ആരംഭിച്ചു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഫഖതബഹു ഫി ഔറാഖിം മുഫ്റദ وفرقه في اجزاء منفرده അദ്ദേഹം ഈ പേജുകളിൽ ഇങ്ങനെ കുത്തി കുറിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പേജുകൾ എടുക്കും, അതിൽ ഇങ്ങനെ കുത്തി കുറിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല നഹ്വി മാ തകൂനുൽ മുസവ്വദ, നമ്മൾ റഫ് ബുക്ക് എന്ന് പറയാലോ, മുസവ്വദത്ത് ഒരു കരട് രേഖ, റഫ് ബുക്ക് എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം എന്ത് ചെയ്തു, അതിങ്ങനെ കുത്തിക്കുറിച്ചിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ثم جاء حلول المنية قبل حصول الأمنية. അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് മുമ്പ് മനിയ, അദ്ദേഹം മനിയത്തല്ല മരണം, അദ്ദേഹത്തെ പിടികൂടി, അദ്ദേഹം മരണപ്പെട്ടു എന്നർത്ഥം. അതിനു മുമ്പ് അദ്ദേഹം ക്രോഡീകരിച്ചു. ഫബാദറ ബിസ്മായിഹി ലിഔലാദിഹി വഅഹ്ലി ബൈതിഹി, അങ്ങനെ അദ്ദേഹം ചെയ്തു, ധൃതി പിടിച്ചുകൊണ്ട് ഈ മുസ്നദ് അദ്ദേഹത്തിന്റെ അഹ്ലു ബൈത്ത്, അദ്ദേഹത്തിന്റെ മക്കളെ കേൾപ്പിച്ചു, അദ്ദേഹത്തിന്റെ മക്കൾക്ക് കേൾപ്പിച്ചു കൊടുത്തു. അതായത് ഒന്ന് സ്വാലിഹുണ്ട്, അതില് അബ്ദുള്ള ഉണ്ട്, പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ഹംബൽ ഇബ്നു ഇസ്ഹാഖ്, അദ്ദേഹത്തിന്റെ പിതൃവിന്റെ മകനുണ്ട് ഹംബൽ ഇബ്നു ഇസ്ഹാഖ്. ഇവർക്ക് അത് പെട്ടെന്ന് കേൾപ്പിച്ചു കൊടുത്തു, അതായത് മരണത്തിന്റെ തൊട്ട് മുമ്പ്. വമാത ഖബ്ല തൻഖീഹി വ തഹദീബിഹി, അങ്ങനെ അത് തഹദീബ് ചെയ്യുന്നതിന്റെ, അതായത് എഡിറ്റ് ചെയ്യാം, അത് കൾച്ചർ ചെയ്യുക, അത് തഹദീബ് ചെയ്യുന്നതിന്റെ, തൻഖീഹ് ചെയ്യുന്നതിന്റെ മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പോയി. ഫബഖിയ അലാ ഹാലിഹി, അത് അങ്ങനെ തന്നെയായിരുന്നു. പിന്നീടാണ് ആര് വന്നത്? ഇമാം അഹമ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ മകൻ അബ്ദുള്ള അത് ക്രോഡീകരിക്കുന്നത്. ഇത് ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹിയും വിശദീകരിച്ചിട്ടുണ്ട്, മാ തഖബില തൻഖീഹി വ തഹദീബിഹി. അതേപോലെ തന്നെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹിയും അതിലേക്കുള്ള സൂചനകൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ സിയറിൽ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. ലം യുസന്നിഫുഹു ഹുവ വലാ റത്തബഹു വലാ തനാബി തഹദീബിഹി എന്നുള്ളത് ആരും എടുത്തു പറയുന്നുണ്ട്? ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സിയറിലും എടുത്തു പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള, ഈ മുസ്ലിദിന്റെ, ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ മുസ്ലിദിന്റെ ഒരു പ്രത്യേകത അതാണ്. കുറെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ബൃഹത്തായിട്ടുള്ള ഒരു ഹദീസ് സമാഹാരമാണ്, ഏറ്റവും കൂടുതൽ ഹദീസുകളുള്ള ഒരു ഹദീസ് സമാഹാരമാണ് മുസ്ലിദ്. അതേപോലെ തന്നെ അതിൽ സുലാത്തിയ ആ സനദുകൾ 300 വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞു. അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, ഇത് അഹമ്മദ് ബിൻ ഹംബൽ മരണപ്പെട്ടു, പിന്നീട് അത് തഹദീബ് ചെയ്യുന്നത്, തൻഖീഹ് ചെയ്യുന്നത്, അത് ക്രോഡീകരിക്കുന്നത്, ജമ ചെയ്യുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ളയാണ്. അത് മുസ്ലിദിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞു. ലം യർവഹി അൻ അഹമ്മദ് ഇല്ലാ വാഹിദ, ഒരാളല്ലാതെ ഇമാം അഹമ്മദ് ബിൻ ഹംബലിൽ നിന്ന് ഈ മുസ്ലിദ് റിവായത്ത് ചെയ്തിട്ടില്ല. അതാരാണ്? ഇബ്നുഹു അബ്ദുള്ള. അതിനൊരു പ്രത്യേകത കൂടി മുസ്ലിദിനുണ്ട്. അദ്ദേഹം എന്താ, വഹീദു അല്ലദീ റവൽ മുസ്ലിദ് അൻ നബീഹി, തന്റെ പിതാവിൽ നിന്ന് മുസ്ലിദ് റിവായത്ത് ചെയ്തിട്ടുള്ള ഒരേ ഒരാളാരാണ്? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകനായ അബ്ദുള്ളയാണ് എന്നുള്ളത് ഉലമാക്കളെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മുഅത്ത നേരെ തിരിച്ചായിരുന്നു. മുഅത്ത ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അൽ മുഅത്ത എന്ന ഗ്രന്ഥം അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ട്. ആ റിവായത്തുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, പ്രസിദ്ധമായിട്ടുള്ള റിവായത്തുകൾ തന്നെ, ഒരുപാട് റിവായത്തുകൾ പ്രസിദ്ധമായിട്ടുള്ള റിവായത്തുകളാണ്, ആളുകളുടെ പേര് ഒക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മുസ്ലിദിന്റെ കാര്യം അങ്ങനെയല്ല. പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആര് മാത്രമാണ്? അബ്ദുള്ള, അദ്ദേഹത്തിന്റെ മകൻ. പിന്നെ അതിനുശേഷം വേറെ ആളുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞു ഖത്തിയ, അത് അബ്ദുള്ളയുടെ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തിൽമീദാണ്. ആര്? ഖത്തിയ, പ്രഗത്ഭനാണ് ഖത്തിയ. അദ്ദേഹത്തിന്റെ സിയാദാത്തുകൾ കൂടി അതിലുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സിയാദാത്തുകളെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്, ഖത്തിയയുടെ സിയാദാത്തുകളെ സംബന്ധിച്ച്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അങ്ങനെ സിയാദാത്ത് അതിലില്ല എന്നുള്ളത് മുത്തലക്കായിട്ട് തന്നെ അതിനെ എതിർത്ത ആളാണ്. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നു ഹജർ, ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി ഇവരൊക്കെ അതുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ഖത്തിയയുടെ സിയാദാത്ത് അതിലുണ്ട്, മുസ്ലിമിലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പൊ അത് വേറൊരു ചർച്ചയും പഠനവും വേറെ നടക്കുന്നുണ്ട്. അബ്ദുള്ളയുടെ സിയാദാത്തുകളെ സംബന്ധിച്ച് അതെങ്ങനെ തിരിച്ചറിയുക, ഖത്തിയയുടെ സിയാദാത്തുകൾ എങ്ങനെയാണ് മനസ്സിലാക്കുക, അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ പോകാൻ നിന്നാൽ ഒരുപാടുണ്ട്. അപ്പൊ ഇത് മുസ്ലിമിന്റെ ഒരു പ്രത്യേകതയാണ്. പിതാവിൽ നിന്ന് അബ്ദുള്ളയാണ്, അബ്ദുള്ള മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അബ്ദുള്ളയിൽ നിന്ന് ഖത്തിയ അങ്ങനെ ഉള്ള ആളുകളൊക്കെ പിന്നീട് അത് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് അതിനെ സംബന്ധിച്ച് അഞ്ചാമതായിട്ട് മനസ്സിലാക്കാനുള്ള. ഇനി ഈ മുസ്ലിമിനെ സംബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഈ മുസ്ലിം ഇമാം അഹമ്മദിന്റേതല്ല റഹ്മത്തുള്ളാഹി അലൈഹി എന്നുപോലും ചില ആളുകൾ വിമർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുസ്ലിമിൽ ഒരുപാട് മൗളൂആത്തുകൾ ഉണ്ട് എന്നുള്ള രൂപത്തിലുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. മുസ്ലിമിൽ എന്തുണ്ട്? മൗളൂആത്തുകളായ റിപ്പോർട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ചകൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. ഈ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പ്രഗത്ഭരായ പല ഉലമാക്കളും എന്ത് രചിച്ചിട്ടുണ്ട്? ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട്. മനസ്സിലാണ്ട? ഈ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഏത്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഗ്രന്ഥം നമുക്ക് ലഭ്യമാണ്. അദ്ദേഹം ഇതിലൊരു ഗ്രന്ഥം രചിച്ചാൽ ഖൗലുൽ മുസദ്ദദ് ഫിദ്ദബ്ബി അനിൽ മുസ്നദിൽ ഇമാം അഹ്മദ് എന്നുള്ള പേരുള്ള ഒരു ഗ്രന്ഥം തന്നെ, ഒരു ജുസ് തന്നെ ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്. അതായത് മുസ്നദിന് നേരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജർ രചിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് അൽ ഖൗലുൽ മുസദ്ദദ് ഫിദ്ദബ്ബി അനിൽ മുസ്നദി ഇമാം അഹ്മദ് എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നർത്ഥം. ആര്? ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അതേപോലെ തന്നെ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, അദ്ദബ്ബുൽ അഹ്മദ് അൻ മുസ്നദിൽ ഇമാം അഹ്മദ് എന്ന പേരിൽ. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി 100 പേജുകളുള്ള ഗ്രന്ഥം നമുക്ക് ഒരുക്കാൻ കിട്ടും. അദ്ദബ്ബുൽ അഹ്മദ് അൻ മുസ്നദിൽ ഇമാമി അഹ്മദ്, ഷെയ്ഖ് അൽബാനിയുടെ ഗ്രന്ഥത്തിന്റെ പേര് അതാണ്. ഈ ഗ്രന്ഥത്തിന്റെ പേര് പിന്നിലൊരു ചരിത്രമുണ്ട്, അത് വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പണ്ഡിതന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഗ്രന്ഥം രചിക്കാൻ ആവശ്യപ്പെടുന്നത് ഷെയ്ഖ് ഇബ്നു ബാസാണ്. ആരോട്? ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട്. അദ്ദബ്ബുൽ അഹ്മദ് എന്ന ഗ്രന്ഥം രചിക്കാൻ ആവശ്യപ്പെടുന്നത് ആരാണ്? അങ്ങനെ ഗ്രന്ഥം രചിക്കണം എന്നുള്ളത് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ആവശ്യപ്പെടുന്നത് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ്. വളരെ പ്രഗത്ഭനാണ്, ഹിഫ്ളിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അറിയപ്പെട്ട സലഫി പണ്ഡിതനാണ് ആര്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി. അത് ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഇത് ഇദ്ദേഹം ആവശ്യപ്പെട്ടതാണെന്നുള്ളത്. അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത്, ഷെയ്ഖ് അൽബാനി പറയുന്നത്, ഫഹാദ കിതാബുൻ അദ്ദബ്ബുൽ അഹ്മദ് മുസ്നദിൽ ഇമാം അഹ്മദ് അല്ലഫ്തഹു ഖബ്ൽ അക്തറ മിൻ 20 ആമൻ ഫീ ദിമശ്കി ശാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, തൻഫീദൻ ലിത്വലബിൻ കരീം മിൻ അഖിൻ ഫാദിലിൻ കരീം, നമ്മുടെ സഹോദരനായ ഉത്കൃഷ്ട വ്യക്തിത്വത്തിന്റെ ഉടമയായ നമ്മുടെ സഹോദരൻ, വഹുവ സമാഹത്വ ഷെയ്ഖ് അല്ലാമ അബ്ദുൽ അസീസ് ബിനു അബ്ദുല്ലാഹി ബിനു ബാസ്, അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമാണ് ഈ ഗ്രന്ഥം ഞാൻ രചിക്കുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിന്റെ മുഖവുരയിൽ ആര് പറയുന്നുണ്ട്? ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അത് അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചരിത്രം വേറെ വരുന്നുണ്ട്. അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, എഴുത്തുകളെ കുറിച്ച്, ചർച്ചകളെ കുറിച്ചൊക്കെ വേറെ ചർച്ചകൾ വരുന്നുണ്ട്. അപ്പൊ അതാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മുസ്ലിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്, യൂജദു ഫീ മുസ്നദിൽ ഇമാമി അഹ്മദ് മിനൽ അസാനീദി വൽ മുത്ഫൂനി ഷൈഉൻ കസീറും മിമ്മാ യുവാദി കസീറം മിൻ അഹാദീസി മുസ്ലിം. ഈ മുസ്നദിലുള്ള ഹദീസുകളുടെ മത്തിനുകൾ, സനദുകൾ, മിനൽ അസാനീദി വൽ മുത്ഫൂനി, ഈ മത്തിനുകൾ, അതായത് ഇമാഹദ് നമ്പൽ അദ്ദേഹത്തിന്റെ മുസ്ലിദിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസുകൾ, അതായത് അതിന്റെ സനദുകളും മത്തിനുകളും, മിമ്മാ യുവാദി കസീറം മിൻ അഹാദീസി മുസ്ലിം, എന്ത് ചെയ്യുന്നുണ്ട്? ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ മുസ്ലിമിൽ കൊണ്ടുവന്ന ഹദീസുകളോട് സമമാകുന്ന, അതിനോട് കിടപിടിക്കുന്ന നിലവാരത്തിലുള്ള, അതിനോട് തുല്യമാകുന്ന ഹദീസുകളാണ് ഇമാം അഹമ്മദ് ഈ മുസ്ലിദിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ബൽ വൽ ബുഖാരി അയലൻ, മുസ്ലിമിന്റെ ഹദീസിന്റെ ഗ്രന്ഥത്തിലുള്ള ഹദീസുകളോട് മാത്രമല്ല, ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടുകളോട് വരെ കിടപിടിക്കുന്ന തുല്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഹദീസുകളാണ്. വലൈസത്ത് ഇൻദഹുമ വലാ ഇൻദ അഹദിഹിമ, അതല്ലെങ്കിൽ അവർ രണ്ടുപേരും ഉദ്ധരിച്ചിട്ടില്ലാത്ത, അതല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരാളും ഉദ്ധരിച്ചിട്ടില്ലാത്ത, ബല്ലം യുഖ്രിജുഹു അഹദു മിൻ അസ്ഹാബിൽ കുതുബിൽ അർബാ, കുതുബിൽ അർബാ, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സുനനുൽ അർബാ, അവർ പോലും ഉദ്ധരിച്ചിട്ടില്ലാത്ത ഹദീസുകൾ ആര് കൊണ്ടുവരുന്നുണ്ട്? ഈ മുസ്ലിദിൽ ആര് കൊണ്ടുവരുന്നുണ്ട്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ആര് പറയണ? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മുസ്ലിദിലുള്ള ഹദീസിനെ സംബന്ധിച്ച് പറയണം. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, യുവാദി മുസ്നദ് അഹ്മദ് കിതാബുൻ മുസ്നദുൻ ഫീ കസ്റത്തിഹി വഹസ്നി സിയാഖാതിഹി, ഈ മുസ്നദിലെ ഹദീസുകളുടെ ആധിക്യം, അതേപോലെ തന്നെ ആ ഗ്രന്ഥം രചിച്ചിട്ടുള്ള അതിന്റെ ആ ഘടന, ഇതിനോട് കിടപിടിക്കുന്ന ഒരു മുസ്നദായിട്ടുള്ള ഗ്രന്ഥവും വേറെ ഇല്ല എന്നുള്ളത് ആര് പറയുന്നുണ്ട്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗ്രന്ഥമാണിത്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസ്നദ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി വേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനെ പല പല മാക്കളും തഹ്കീക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അഹമ്മദ് ഷാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഷുഐബുൽ അർനാവൂത്ത്, അതേപോലെ തന്നെ വേറെ പല ആളുകളും ഈ ഹദീസിന്റെ ഹദീസുകളെ സംബന്ധിച്ച്, അതിന്റെ സനദുകളെ സംബന്ധിച്ച്, അതിന്റെ സിഹത്തിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ, തഹ്ലീഖാത്തുകൾ, വിശദീകരണങ്ങൾ പല ഉലമാക്കളും നടത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ ദീർഘിച്ചു പോവും. എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് മുസ്നദ് എന്നുള്ള ഒരു ഇൽമു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നുള്ളത് വിചാരിക്കുകയാണ്. എന്താണ് മുസ്നദിന്റെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്താണ് മുസ്നദ്, എന്താണ് അതിലുള്ളത്, അതിന്റെ ഹദീസുകളുടെ ഒരു പ്രത്യേകത, അതിന്റെ ജംഅ്, അതിന്റെ ക്രോഡീകരണം, അതിനെ സംബന്ധിച്ച് ഉലമാക്കൾ, അഹ്ലു സുന്നയുടെ മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞത്, അപ്പൊ ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാണ്. അപ്പൊ മുസ്നദ് എന്ന് കേൾക്കുമോ ഇതിങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്, ഹദീസ് ഗ്രന്ഥങ്ങൾക്കിടയിൽ അതിന്റെ സ്ഥാനം ഒക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ മുസ്നദ് ഒരുപാടുണ്ട്, ആ മുസ്നദുകൾക്കിടയിൽ അഹമ്മദ് അംബലിന്റെ മുസ്നദിന്റെ സ്ഥാനം ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു എലുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകണം. കൂടുതൽ അതിനെ സംബന്ധിച്ച് പഠിക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് അടുത്ത ഗ്രന്ഥത്തിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. അപ്പോ അൽ മുഅത്ത ഇമാം മാലിക്കിന്റെ വിശദീകരിച്ചു കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് മുസ്നദ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ. ഇനി അടുത്ത ഗ്രന്ഥം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാഹ് വിശദീകരിക്കാവുന്നതാണ്. കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആനും സുന്നത്തും പഠിക്കുവാനും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് അനുധാവനം ചെയ്ത് ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഅ്ശറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ ആദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുറത്ത അയ്നിൻ വജ تقينا امامه اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار والحمد لله رب العالمين. السلام عليكم ورحمه الله. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.